പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, വീണ്ടും മുള്ളിർക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കടന്നു വരുവാൻ സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചുവല്ലോ. പ്രിയ സഹോദരങ്ങളെ, അനേക എപ്പിസോഡുകൾ ഇതിന്റെ മുമ്പിൽ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഷാജി ജോസഫിന്റെ ഫേസ്ബുക്ക് സൈറ്റിൽ പോയി, അല്ല എങ്കിൽ എസ് വി ജെ മെസ്സേജസ് എന്ന യൂട്യൂബ് സൈറ്റിൽ പോയി നിങ്ങൾ ഇക്കാര്യങ്ങളെ നിങ്ങളുടെ സ്വന്തമാക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇത് ദൈവം അന്ത്യകാലത്ത് നമ്മൾ ഓരോരുത്തരും ജയം പ്രാപിച്ച് ദൈവരാജ്യം അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഒരു സ്നേഹ സന്ദേശമാണ്, ഒരു സ്നേഹ ഉപഹാരമാണ്. ഇത് മനസ്സിലാക്കി നാം സ്വാതന്ത്ര്യം പ്രാപിക്കുക, അതിലൂടെ ജയം പ്രാപിക്കുക. ദൈവം ഇതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നാം ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ എന്താണ് സത്യം എന്ന് നാം കേട്ടു. നിന്റെ വചനമല്ലോ സത്യം. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് സത്യം. അതിന്റെ മൂന്ന് ലെയറുകളെ കുറിച്ച് നമ്മൾ കേട്ടു: ഫിസിക്കൽ റിയാലിറ്റി, മെന്റൽ റിയാലിറ്റി ആൻഡ് സ്പിരിച്വൽ റിയാലിറ്റി. അതിൽ സ്പിരിച്വൽ റിയാലിറ്റിയാണ് സത്യം, ഫിസിക്കൽ റിയാലിറ്റി പേന പെൻസിൽ ഇതൊക്കെ. അപ്പോൾ തന്നെ ഇതാ മെന്റൽ റിയാലിറ്റി. നമ്മൾ ഫിസിക്കലായിട്ടൊന്നും കിട്ടുന്നില്ല, നമ്മൾ മെന്റലായിട്ട് പലതും പഠിക്കുന്നു, സ്കൂളിൽ പോയി പഠിക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കുന്നു, നമുക്ക് കാണാനുള്ളതൊന്നുമില്ല, നമുക്ക് ചിന്തയിലാണ് കിട്ടുന്നത്. ഇനി അപ്പോൾ തന്നെ ഈ രണ്ട് റിയാലിറ്റിക്കും അപ്പുറം ഡീപ്പായിട്ടുള്ള റിയാലിറ്റി, മനുഷ്യനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്താണ്, അതാണ് സ്പിരിച്വൽ റിയാലിറ്റി, ട്രൂത്ത്. അത് ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്, നാം അത് മനസ്സിലാക്കി. തുടർന്ന് ആ സ്പിരിച്വൽ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ നമ്മളെ കുറിച്ചുള്ള ഉൽപ്പത്തി 1:26, 27, 28 നാം മനസ്സിലാക്കി. അപ്പോൾ ഉൽപ്പത്തി 1:28 നമ്മളെക്കുറിച്ചുള്ള ആ സ്പിരിച്വൽ റിയാലിറ്റി, നമ്മൾ ഈ ഭൂമിയുടെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി ചെയ്യണം. അതാണ് ഉൽപ്പത്തി 1:26. ദൈവം പറഞ്ഞു, നമ്മൾ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. തുടർന്ന് 27 മനുഷ്യനുണ്ടാക്കി. 28 അവരെ 5 നിലകളുള്ള ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചു. അത് നമ്മൾ 5 നിലകളുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മൾ അതിനെ സങ്കല്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 5 നിലയുള്ള ബിൽഡിംഗ് 5 നിലയിൽ നിൽക്കത്തില്ല, 7 നിലയിലേക്ക് പോയെന്ന് നാം കണ്ടു. അതെന്തുകൊണ്ടാണെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. 7 നിലയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് പിക്ചറിലൂടെ വരുമ്പോൾ ഇത് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകും. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഉൽപ്പത്തി 1:28, ഇതാ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി ഫ്രൂട്ട്ഫുൾ, പെരുകി, മൾട്ടിപ്ലൈ, റിപ്ലനിഷ്, ഭൂമിയിൽ നിറഞ്ഞ് സബ്ഡ്യൂ, അതിനെ അടക്കി, കീഴടക്കി, ഡൊമിനിയൻ, വാഴുക. അപ്പോൾ 5-ാമത്തെ നിലയിലാണ് നമുക്ക് അത് ചെയ്തെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഡൊമിനിയൻ എന്ന് വെച്ചാൽ വാഴ്ച. 5-ാമത്തെ നിലയാണ് ഡൊമിനിയൻ. അതിലാണ് നമുക്കത് ചെയ്തെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇന്ന് ഇതിനു മുമ്പുള്ള സന്ദേശങ്ങൾ നാം മനസ്സിലാക്കി, ഇതാ ഈ 5 നിലയിൽ കാര്യം നടക്കാതെ ആദ്യത്തെ ഇതാ നടക്കാത്ത രീതിയിൽ ഇപ്പം അത് 7 നിലയായി മാറി എന്നൊക്കെ സ്ക്രീനിൽ നമ്മൾ നേരത്തെ കാണിച്ച ചിത്രം നിങ്ങൾക്കിവിടെ കാണാം. ഇന്ന് 7-ാം നില എത്തുമ്പോഴേ ഡൊമിനിയനിലേക്ക് എത്തുന്നുള്ളൂ. 7th ഫ്ലോർ വരുമ്പോഴേ ഡൊമിനിയനിലേക്ക് എത്തുന്നുള്ളൂ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും ആ 2 നിലകൾ കൂടിപ്പോയത്? ഇതിൻ്റെ ഇടയിൽ ഒരു സാൽവേഷൻ ആൻഡ് എംപവറിംഗ് എന്ന് പറഞ്ഞാൽ 2 നിലകൾ കൂടി ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ടുണ്ട്, 7 നിലയായി. ഇത് എന്താണെന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 5 നിലകളിൽ ഇത് കെട്ടാനായിട്ട് ഇതാ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് കഴിവുണ്ട്. പക്ഷേ ആ കഴിവ് നഷ്ടപ്പെട്ടാൽ അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് അറിയാം, ഇന്ന് മനുഷ്യന് 5 നില കെട്ടാൻ പറ്റാത്തതിൻ്റെ കാരണം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അവർ പറയും, ഞങ്ങൾക്ക് മെയിൻ്റനൻസ് ലൈസൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാത്തത്. നിങ്ങൾ എന്തുകൊണ്ട് വീട് പണിയാത്തത്? ചിലരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ വലിയ ബിൽഡിംഗ് പണിയാത്തത് ഞങ്ങൾക്ക് 1+1 പണിയാനുള്ള ലൈസൻസേ ഉള്ളൂ, അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് പണിയാൻ ലൈസൻസ് ഇല്ല. പിന്നെ ചിലരോട് ചോദിക്കും, നിങ്ങൾ അത്രയും വലിയ ബിൽഡിംഗ് പണിതേ, ഞങ്ങൾക്ക് അത് പണിയാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ തന്നെ മനുഷ്യപുത്രന്മാർക്ക് 1+2 പണിയാനുള്ള ലൈസൻസേ ഉള്ളൂ, മനുഷ്യപുത്രന്മാർ. എന്നാൽ ദൈവപുത്രന്മാർക്ക് ഈ അഞ്ച് നിലയല്ല, അഞ്ച് നില ആദ്യ സമയത്ത്, ഇപ്പോഴുള്ള ഏഴ് നിലയും പണിയാനുള്ള ലൈസൻസ് ഉണ്ട്. മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു മനുഷ്യപുത്രനായിട്ട് തുടർന്നാൽ നമുക്ക് ആകെപ്പാടെ ഈ മൂന്ന് നിലയെ പണിയാൻ പറ്റും. ഏതൊക്കെയാണ് മൂന്ന് നില അറിയാമോ നിങ്ങൾക്ക്? ഫ്രൂട്ട്ഫുൾ, ഒന്നാം നില പണിയാം. പിന്നെ പെരുകുക, മൾട്ടിപ്ലൈ. ഇതൊക്കെ ദൈവം ചെയ്യുന്നത് വിവാഹത്തിലൂടെയാണ് കേട്ടോ. ഇന്ന് അതുകൊണ്ടാണ് വിവാഹം മാൻഡേറ്ററി അല്ല. പിന്നെ പറയാണ് റിപ്ലനിഷ്, ഭൂമിയിൽ നിറയുക. അപ്പൊ വിവാഹത്തിലൂടെയാണ് ഈ മൂന്ന് നില ദൈവം പണിയുന്നത്. പക്ഷേ അത് മനുഷ്യപുത്രന്മാരുടെ ജീവിതത്തിൽ, അപ്പോൾ അവർക്ക്, മനുഷ്യപുത്രന്മാർക്ക് മൂന്ന് നില പണിയാനുള്ള ലൈസൻസേ ഉള്ളൂ. പക്ഷെ അവൻ ദൈവപുത്രനായാൽ അടുത്തു കൂടി പണിയാം. സബ്ഡ്യൂ, കീഴടക്കുക, ജയിക്കുക, ഡൊമിനിയൻ, വാഴുക. അത് ആദത്തിന് അതേ ലെവലിൽ പണിയാൻ മരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് അതേ ലെവലിൽ പണിയാൻ മരുന്നില്ല. നമുക്ക് ഏഴ് നില കെട്ടിയേ പറ്റും. കാരണം അന്ന് വന്ന വീഴ്ചയിൽ ചിലതൊക്കെ സംഭവിച്ചത് കൊണ്ട്, ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ട് ഇന്ന് ഏഴ് നില കെട്ടിയാലേ ഡൊമീനിയൻ, വാഴ്ചയിലേക്ക്, കിങ്ഡത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോ ഇതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദൈവം ആദത്തെ ഉണ്ടാക്കിയപ്പോ ആദത്തിന്റെ പ്രത്യേകത, ആദം മനുഷ്യനുമായിരുന്നു, ദൈവപുത്രനുമായിരുന്നു. ആദം മനുഷ്യനുമായിരുന്നു, ദൈവപുത്രനുമായിരുന്നു. പക്ഷെ ആദം പാപം ചെയ്ത് വീണപ്പോ ദൈവപുത്രന്റെ സ്ഥാനം മരിച്ചു. മനുഷ്യന്റെ സ്ഥാനം മരണം, മരിച്ചു. അത് അത് അഡ്വാൻസ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് മനുഷ്യന്റെ സ്ഥാനത്തും മരണം നടന്നു. അപ്പോ ശ്രദ്ധിച്ചേ, ഒരാള് ഭൗതികതല ചിന്തിച്ചേ, ഒരാള് ഇതാ ഒരു ബിൽഡിംഗ് പണിയാൻ വിഗ്രഹിച്ചു, എല്ലാം കരുതി കൂട്ടി, പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിന് ആ വീട് പണിയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ദൈവപുത്രനായ ആദവും ആദത്തിലെ മനുഷ്യനും കൂടി ചേർന്നിട്ടാണ് ഈ അഞ്ച് നില പണിയേണ്ടത്. പക്ഷേ ആദം മരിച്ചുപോയി. ഉൽപ്പത്തി 2:17 ദൈവം ആദത്തോട് പറഞ്ഞത്, നന്മ തിരുമലെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. മരിച്ച പിന്നെ പണിയാൻ പറ്റുമോ? പണിയാൻ പറ്റില്ല. അങ്ങനെ ആദം മരിച്ചുപോയി. പിന്നെ മനുഷ്യപുത്രൻ മാത്രമേ ആദത്തിലുള്ളൂ. ആ മനുഷ്യപുത്രൻ മരണത്തിന്റെ കീഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും 930 വർഷക്കാലം ആദം ഒരു മനുഷ്യപുത്രനായിട്ട് ജീവിച്ച് ഇവിടെ മരിച്ചുപോയി. അപ്പൊ ഇത് പണിയാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ആദത്തിനകപ്പാടെ പണിയാൻ പറ്റിയത് മൂന്ന് നില മാത്ര. സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു. ഇന്ന് ആദത്തിന്റെ മക്കളായിട്ട് നമ്മളിവിടെയൊക്കെ നിറഞ്ഞിരിക്കുക. പക്ഷേ നാലാം നിലയും അഞ്ചാം നിലയും കെട്ടണമെങ്കിൽ ദൈവപുത്രന്മാരായാലേ പറ്റൂ. ഇതാണ് യേശുവിലൂടെ നമുക്ക് തരുന്ന ആ തേജസ്സുള്ള സന്ദേശം. ആ സന്ദേശമാണ് അവനെ കൈക്കൊണ്ട്, അതായത് യേശുവിനെ കൈക്കൊണ്ട്. യോഹന 1:12 വളരെ ശ്രേഷ്ഠമായ വാക്യം. പക്ഷെ നമുക്ക് ആ സത്യമായിട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. നമുക്കൊരു ഇൻഫർമേഷനായിട്ട് കിട്ടി, സത്യം എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം തന്നു. ശ്രദ്ധിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചു. യോഹന 1:12
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും.
ഏവർ എന്ന് പറഞ്ഞാൽ ആരാ? ആരോടത് പറയണേ? മനുഷ്യപുത്രന്മാരോട് അല്ലേ? നമ്മളൊക്കെ മനുഷ്യപുത്രന്മാരല്ലേ? അല്ലാണ്ട് പൂച്ചയോടും കാളയോടും അല്ലല്ലോ പറഞ്ഞേ. അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യപുത്രനും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം,
ദൈവത്തിന്റെ പുത്രനാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ അധികാരം നമ്മൾ ഉപയോഗിച്ചാൽ എന്ത് നമുക്ക് സംഭവിക്കും? നമുക്ക് നാലാം നിലയും അഞ്ചാം നിലയും കെട്ടാം. അപ്പൊ ഈ അധികാരം ഉപയോഗിക്കുന്ന അതിന്റെ ഇടയിൽ രണ്ട് നിലകളുണ്ട്. അതാണ് ഈ നിലയുടെ എണ്ണം കൂടിപ്പോയി 7 ആയിപ്പോയത്. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ഡലമാണ് ആ രണ്ട് നിലകൾ. മനസ്സിലാവുന്നുണ്ടോ? ഇടയിൽ കടന്നു വന്ന രണ്ട് നിലകളില്ലേ? അഞ്ചെന്നുള്ളത് 7 എന്ന് പറഞ്ഞില്ലേ? ആ ഇടയിൽ കടന്നു വന്ന രണ്ട് നിലകളുണ്ട്, സാൽവേഷൻ ആൻഡ് എംപവർമെന്റ്. ഈ രണ്ട് നിലകൾ ഈ അധികാരം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോ നമ്മൾ ഇതുമായുള്ള ബന്ധത്തിൽ ഈ ആദത്തെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. പലരും ചോദിക്കുന്നു, ആദം മനുഷ്യനല്ലേ ദൈവത്തിന്റെ മകനാണോ? മനുഷ്യനുമാണ്, ദൈവത്തിന്റെ മകനുമാണ്. ഇതാ നമ്മൾ ശ്രദ്ധിക്കുക, ആദത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ആദം മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കാം. തുടർന്ന് ദൈവം ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്തു, കുഴച്ചു. ദൈവത്തിന്റെ വചനം പറഞ്ഞ് മനുഷ്യനുണ്ടാക്കി. ഇനി അടുത്തത് ദൈവപുത്രനെ ഉണ്ടാക്കാൻ പോയതിലേക്ക്. ഊതി ദൈവോത്തരണമായി. പക്ഷെ ഒറ്റ വിഷയമുള്ളൂ, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി ആസൃഷ്ടിച്ച് ദൈവം ആത്മാവാണെങ്കിൽ മനുഷ്യൻ ആത്മാവുള്ള ദേഹിയ ദേഹി ലെവലിൽ അവനെ നിർത്തിയത്. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു പുതിയ നിയമത്തിൽ ആദം ദൈവത്തിന്റെ മകൻ. വേറെ ആരെ കുറിച്ച് അങ്ങനെ ഡയറക്റ്റ് പറയുന്നില്ല, ആദം ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ ലാസ്റ്റ് വാക്യം, അവസാന വാക്യം നമുക്ക് വായിക്കാം.
കയിനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് സേത്തിന്റെ മകൻ, സേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.
അപ്പൊ ആദത്തിന്റെ പുറത്ത് പുറയിൽ ഒരു മനുഷ്യന്റെ പേരിടാനില്ല. ആദം ആരുടെ മോന്? ദൈവത്തിന്റെ മകൻ. അപ്പൊ തന്നെ ആദം മനുഷ്യനോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ എങ്ങനെയാണ് ആ സൃഷ്ടി ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് വന്നു വന്നേ? 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 26-ാം വാക്യം വായിച്ചേ.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
അപ്പൊ ആരെ ഉണ്ടാക്കാൻ പോണേ? മനുഷ്യനുണ്ടാകാൻ പോണേ. പക്ഷെ മനുഷ്യന്റെ ഉള്ളില ഈ ആരുടെ സദൃശ സ്വരൂപമാ? ദൈവത്തിന്റെ സദൃശ സ്വരൂപം. അതാണ് ദൈവപുത്രൻ, അതാണ് ദൈവപുത്രൻ. ഇനി ആ മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ, മനുഷ്യൻ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞേ. ഇത് 2:7 അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, മനുഷ്യൻ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ അവരെ ആ ഡീറ്റെയിൽ. ആദ്യം ഓൾറെഡി ദൈവം മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞു, ഭൂമിയിൽ നിന്ന് മണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യന്റെ പരിപാടി ഫിനിഷ്ഡ്. ഇനിയിപ്പോ അടുത്തത് ദൈവത്തിന്റെ പരിപാടിയാ, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം അവന് കൊടുക്കുക. അതിനുവേണ്ടിയാണ് ദൈവം അവനെ ഊരുന്ന്. അതോടുകൂടെ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമായി. അപ്പോ അവൻ ഒരു സമയത്ത് മനുഷ്യനുമാണ്, അപ്പൊ തന്നെ ദൈവപുത്രനും ആണ്. വായിച്ചേ.
യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്.
അപ്പൊ ആരെ നിർമ്മിച്ചു കഴിഞ്ഞു? മനുഷ്യനെ നിർമ്മിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ നിർമ്മിതി കഴിഞ്ഞു, മനുഷ്യനെ നിർമ്മിച്ചു കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഇനി അടുത്തത് ദൈവപുത്രനെ അതിൽ ആക്കണം. അവനൊരു ബോഡി കൊടുത്തു, ഇനി ദൈവപുത്രനെ ആക്കുമ്പോ എന്ത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വായിച്ചേ.
അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി.
അവന്റെ മൂക്കിൽ ജീവശ്വാസം, ദൈവത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ശ്വാസം അവനിലേക്ക് ഊതി. മനുഷ്യൻ ജീവനുള്ള, ആ ജീവന്റെ പേരെന്ന് പറയുന്നത് ദൈവിക ജീവനാണ്. ചെയ് എന്ന ഒരു ഹെബ്രായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ ജീവൻ, മനുഷ്യൻ ദൈവത്തിന്റെ ജീവനുള്ള ദേഹിയായി നെഫേഷായി തീർന്നു. ദൈവത്തിന്റെ ജീവനുള്ള ദേഹി. അപ്പോ ആത്മതവ് അതിന്റെ അകത്തുണ്ടെങ്കിലും ആത്മതലത്തിലല്ല അവൻ വെച്ചിരിക്കുന്നത്, ദേഹിതലത്തിലാണ്. കാരണം ദൈവം ആത്മാവാ. കാരണം ഇവനെ അല്പമാ, ദൈവത്തേക്ക് അല്പം താഴ്ത്തിയ സൃഷ്ടിച്ചു വെച്ചേക്കണേ. ദൈവം ആത്മാവാണെങ്കിൽ മനുഷ്യൻ ആത്മാവുള്ള ദേഹിയാണ്. ഇനി തുടർന്ന് അവനെ, അവന്റെ പരീക്ഷയിൽ അവൻ ജയിച്ചാൽ അവൻ ദേഹി തലത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് ദൈവം അവനെ പ്രൊമോട്ട് ചെയ്യും. പരീക്ഷയിൽ തോറ്റാൽ ദേഹി തലത്തിൽ നിന്ന് ജഡത്തിന്റെ തലത്തിലേക്ക് താണുപോകും. ഇതാണ് സങ്കീർത്തന പുസ്തകം 8:5 ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവനെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിലൊക്കെയാ സൃഷ്ടിച്ച. വായിച്ച്.
നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു.
ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അതായത് അപ്പന്റെ സ്ഥാനം കൊടുത്തിട്ടില്ല, അപ്പന്റെ ആ ലെവല് കൊടുത്തിട്ടില്ല, ആ അപ്പനേക്കാൾ അല്പം മാത്രം താഴ്ത്തി. അതായത് അപ്പൻ ആത്മാവാണെങ്കിൽ ഇവൻ ആത്മാവുള്ള ദേഹിയാണ്, ദേഹിയിലാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:7 പറയുന്ന മനുഷ്യൻ ജീവനുള്ള എന്ന് പറഞ്ഞേ. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക, പറയാ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്തുകൊണ്ട് ആത്മാവായി തീർന്നു പറഞ്ഞാഞ്ഞ്? കാരണം അവനെ നിർത്തിയത് ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തിയ. ദൈവം ആത്മാവാണെങ്കിൽ ഇവൻ ദേഹിയാണ്. ഗ്ലോറി. നമ്മളെക്കുറിച്ചുള്ള സത്യം അറിയുമ്പോഴാ നമുക്ക് മുന്നേറാൻ കഴിയും. സത്യം അറിഞ്ഞില്ലയോ, സത്യം അറിഞ്ഞില്ലയോ, അതേ ലെവലിൽ തന്നെയ്ക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുകയില്ല. കഥ പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഇതാ. ഇവിടെ സംഭവിച്ചത് ആദം ഈ ദേഹി ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക് ഉയരുന്നതിന് പകരം മനസ്സറിനക്കേട് കാണിച്ച് മരണമാർഗ്ഗത്തെ പിടിക്കുകയും ആദത്തിൽ നിന്ന് ആ ദൈവപുത്രൻ നഷ്ടമാവുകയും അല്ലെങ്കിൽ മരിച്ചു പോവുകയും തുടർന്ന് ആദം മനുഷ്യപുത്രന് ജഡം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യപുത്രനെ ശ്രദ്ധിച്ചായിരുന്നോ? ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അപ്പൊ മനുഷ്യപുത്രൻ എന്ത് മാത്രമേ ഉള്ളൂ? ജഡം ഉള്ളവനെ. മനുഷ്യപുത്രന് ജഡം മാത്രമേ ഉള്ളൂ. അപ്പൊ ജഡമാണ് അവന്റെ ആ മെയിൻ ആയിട്ടുള്ള അവന്റെ സമ്പാദ്യം. അവൻ അതിലാണ് വസിക്കുന്നത്, അവൻ അതിലാണ് വസിക്കുന്നത്. ശ്രദ്ധിക്കുക, അവൻ മരിച്ച ശേഷം ദൈവം പറയുന്ന ഒരു കാര്യം, അതായത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവൃക്ഷത്തിന്റെ ഫലം കഴിച്ച് മരിച്ച ശേഷം ദൈവം പറയുന്ന കാര്യം, അവൻ ദേഹിയല്ലോ ആത്മാവല്ലോ ഒന്നുമല്ല, അവൻ വെറും ജഡമല്ലോ. കാരണം ഇപ്പൊ അവൻ എന്തുമാത്രമേ ഉള്ളൂ? ജഡം മാത്രമേ ഉള്ളൂ. വ്രീ സഹോദരൻ, ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം കർത്താവ് പറയുന്നത് വായിച്ചാട്ടെ.
അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ.
ശ്രദ്ധിച്ചേ, അവൻ എന്താണ്? ജഡം തന്നെയാ. ഭൂമിയിൽ നിന്നുണ്ടാക്കിയ ആ ഒരു ക്രമീകരണമാണ് ആ ജഡം. മനസ്സിലായോ? ജഡത്തിന് 2 ഡെഫിനേഷൻ ഉണ്ട്. ഭൂമിയിൽ നിന്നുണ്ടാക്കിയ ആ ശരീരത്തിന് ജഡം എന്ന് പറയും. ദൈവവചനത്തിന് എതിരായി നിൽക്കുന്ന, അതായത് സത്യത്തിന് എതിരായി നിൽക്കുന്ന ഒരു കൂട്ടം ചിന്തകളെ പിശാച് മനുഷ്യന്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ സിസ്റ്റത്തിലൂടെ. അതിനെയും ജഡം എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനെതിരെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജഡത്തെ നമ്മൾ സൂക്ഷിക്കണം, കാരണം ഈ ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പക്ഷേ ദൈവവചനത്തിനെതിരായുള്ള ജഡചിന്തകളെ, അതിനെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ മരിപ്പിക്കേണ്ടതും ആയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞ കാര്യം ഇതാ. അങ്ങനെ ദൈവപുത്രൻ മരിച്ചു, മനുഷ്യപുത്രനിലേക്ക് മരണം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവപുത്രൻ മരിച്ചു എന്ന് പറഞ്ഞാൽ, ആദം നന്മതിനെ കുറിച്ച് അറിവിഷ്ടത്തിന്റെ ഫലം കഴിച്ചപ്പോൾ തന്നെ ഇതാ അവന്റെ തേജസ് നഷ്ടമായി. ദൈവപുത്രൻ അവിടെ നിന്ന് മരിച്ചു, മാറിപ്പോയി. തുടർന്ന് ഇതാ മനുഷ്യപുത്രൻ മാത്രമേ ഉള്ളൂ, അതും മരണത്തിന്റെ കീഴിലാ. ആ മനുഷ്യപുത്രന് ഈ 3 നിലകൾ കെട്ടുവാനേ കഴിയുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യപുത്രന് നമുക്ക് ഇതാ സ്ക്രീനിൽ കാണാം. മനുഷ്യപുത്രന് ഈ ആദ്യത്തെ 3 നിലകൾ, ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റിപ്ലനിഷ്, അങ്ങനെ അത് കെട്ടാനേ കഴിയുള്ളൂ. അത് കെട്ടുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹത്തിലൂടെ ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം വിവാഹമോടെയും ചെയ്തത്. മനസ്സിലാകുന്നുണ്ട്? വിവാഹമോടെയും ചെയ്തത്. പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ ലെവലിൽ, പുതിയ നിയമകാലത്ത് വിവാഹം അത് ഒരു മാൻഡേറ്ററി അല്ല, നിർബന്ധം അല്ലേ അല്ല. മനസ്സിലായോ? കർത്താവ് യേശു വിവാഹം കഴിച്ചിട്ടില്ല, ഇതാ വിശുദ്ധ പൗലൂസ് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ അവരെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തിന്റെ പദ്ധതിക്ക് മാത്രമാ നിന്നുകൊണ്ടിരുന്നത്. ഗ്ലോറി ഫസ്റ്റ് കൊരിന്ത്യൻ 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് അറിയാം. നമ്മളിപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇനി നമ്മുടെ വിഷയം സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ ആണ്. ജയിക്കുക, അല്ലെങ്കിൽ കീഴടക്കുക, ജയിക്കുക, വാഴുക. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു സഭകളോട് സംസാരിക്കുമ്പോൾ, തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭകളോട് സംസാരിക്കുമ്പോൾ അവരോടെല്ലാം പറയുന്നത്, ജയിക്കുന്നവൻ, അതായത് കീഴടക്കുന്നവൻ, ഇത് അവകാശം ആക്കും. കീഴടക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും, അവർ രാഷ്ട്രങ്ങളെ വാഴും. ഡൊമീനിയൻ. വെളിപ്പാട് ദിവസം 2-3 കൃത് വായിക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇതൊന്നും നമ്മൾ ഈ ലോകത്ത് കേൾക്കത്തില്ല. പ്രസംഗങ്ങളിൽ കേൾക്കുന്നത് വിരളമാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ച ദൈവദാസന്മാരുണ്ടെങ്കിൽ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ഭൂമിയിലെ കുടുംബത്തിന് 3 നില കെട്ടാനേ പറ്റും. ഇനി കർത്താവ് യേശു എന്തുകൊണ്ടാണ് സഭയോട് ഇങ്ങനെ പറയുന്നത്? കാരണം സഭ സൗജന്യമായി, സഭയെ കൊണ്ട് യേശു 4 നില കെട്ടിച്ചു. യേശു വരുമ്പോൾ തുടർന്ന് 7 നിലയുണ്ട്. 5 നിലയല്ല, ആദത്തിലായിരുന്നു 5 നില. യേശു അത് നടന്നില്ല. യേശു ക്രിസ്തു പണിയുമ്പോൾ 7 നിലയുണ്ട്. സഭയെ കൊണ്ട്, ശ്രദ്ധിച്ചേ, ഇവിടെ എന്തുകൊണ്ട് ഇനി 7 നിലയിലേക്ക് നമ്മൾ ചിന്തിക്കുക? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, ഇതാ ഈ 5 നിലകളായിരുന്നു ആദത്തിൽ പണിതാൽ മതിയായിരുന്നു. എന്നാൽ ഈ ലോകത്തിലെ കുടുംബപ്രകാരം ഇതാ 3 നിലയെ നടക്കുകയുള്ളൂ. ഭൂമിയിൽ നിറയുന്നത് വരെ നടക്കുകയുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഇതിന്റെ മുകളിൽ അടുത്ത നില വരാൻ പോവാണ്. ഇതാ നമ്മൾ എന്നാ കിട്ടി? നമ്മൾ പലപ്പോഴും ചോദിക്കാല്ലോ, രക്ഷിക്കപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ടതാണോ അല്ലേ? നമ്മൾ സൗജന്യമായി നമ്മൾ 4 നില കെട്ടി. ആ 4 നിലയുടെ പേരാണ് സാൽവേഷൻ. പിശാചിന്റെ പിടിയിൽ നിന്ന് മരണത്തിന്റെ പിടിയിൽ നിന്ന്. നന്മതിരുമലെ കുറിച്ച് അർവിഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കുകയല്ലേ ഉള്ളൂ. ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ സൗജന്യമായി വിടുവിച്ചു. യേശു ക്രിസ്തു നമ്മളെ സൗജന്യമായി വിടുവിച്ചു ആ മരണത്തിൽ നിന്ന്. അതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ സാൽവേഷൻ. കണ്ടോ ഇവിടെ ഒരു യെല്ലോ കളറുള്ളത് കണ്ടോ? അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? സാൽവേഷൻ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, സൗജന്യമായി നമ്മുടെ ജീവിതത്തിൽ നടന്നു. പക്ഷേ നമുക്ക് സത്യം കിട്ടാഞ്ഞത് കൊണ്ട്, അതായത് യഥാർത്ഥത്തിൽ ഈ മുട്ടയുടെ കരുവിന്റെ ഉള്ളിലുള്ള ആ അത് നമുക്ക് അറിയത്തില്ലാത്തതുപോലെ, നമ്മൾ ഈ പുറമേ ഉള്ളത്, നമ്മൾ നേരത്തെ നമ്മുടെ മനോഭാവം ഒക്കെ എന്തായിരുന്നു? ഈ ദൈവത്തെ ആരാധിച്ചാൽ ഈ ദൈവം എനിക്കതിൽ തരുള്ളൂ, അല്ലെങ്കിൽ ദൈവം കോപിക്കും, എൻ്റെ വീട്ടിലേക്ക് പാമ്പിനെ വിടും, അതുകൊണ്ട് ഈ ദൈവത്തിന് കോഴിയെ കൊടുക്കണം, മറ്റേ ദൈവത്തിന് വേറെ എണ്ണ കൊടുക്കണം, ഈ ദൈവത്തിന് ഇതാ കതിന കൊടുക്കണം, അല്ലെങ്കിൽ പൂജ പൂജിച്ചില്ല എങ്കിൽ, മന്ത്രം ചൊല്ലിയില്ല എങ്കിൽ കോപിക്കും, ഇങ്ങനെയുള്ളതാ. അതുകൊണ്ട് നന്നായിട്ട് ആരാധിക്കണം. അപ്പം ഇതേ മനോഭാവം ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? യേശുവിന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശുവിനെ നന്നായിട്ടങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ഇതൊന്നുമല്ല യേശു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെന്നെ അനുഗമിക്കുക, ജയം പ്രാപിക്കുക, അധികാരത്തിലേക്ക് എത്തുക, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് 1:21 കിങ്ഡം തരുവാൻ ആഗ്രഹിക്കുന്നു, ഭൂമിയുടെ ഭരണം നിങ്ങളുടെ മേൽ തരുവാൻ ആഗ്രഹിക്കുന്നു. ഈ സത്യ സന്ദേശം നമ്മളിന്ന് മറച്ചു. എന്തുകൊണ്ട്? യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് അങ്ങ് പിശാച് വളരെ തന്ത്രശാലിയായി മറച്ചു. നമ്മൾ ആരാധിക്കുന്നതിൽ ഒന്നും ഒരു തെറ്റില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അതല്ല യേശുവിൻ്റെ മോട്ടോ. ആരാധിക്കുന്നത് നമ്മുടെ കൾച്ചറാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തിന് എനിക്ക് ഈ രക്ഷ തന്നു എന്നായിരുന്നു നമ്മൾ ചോദിക്കേണ്ടത്. സൗജന്യമായി എന്തിനെന്നെ വിടുവിച്ചു? നമ്മൾ അതൊന്നും ചോദിക്കുന്നില്ല, അതിലേക്ക് ചിന്തിക്കുന്നില്ല. നമ്മൾ പുറകിലേക്ക് തിരിയണേ, പുറകിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുക, പുറകിലേക്ക്. അതായത് പുറകിൽ ലോകം, ഇതാ താഴെ എന്തുവാ? പുറകിൽ ലോകമാണ്. നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ 3 നില എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വർദ്ധിക്കുക, പെരുകുക, കല്യാണം കഴിക്കുക, നിറയുക. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ വീണ്ടും നട്ടും വിറ്റും വീണ്ടും കല്യാണം കഴിച്ചും. ഇതാ അവരങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് നാശം വന്ന് ഭവിക്കും. കാരണം ഇനി നമ്മൾ അതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോക്കസ് മുഴുവൻ പിൻപിലുള്ളതിനെ, ഈ ലോകം നേടുന്നതിനെ അല്ല, പകരം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. ക്രിസ്തയേശുവിൽ, യേശുവിൽ തീരുന്നില്ല, യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുണ്ട്. അതാണ് 1:26. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടേണ്ട നമ്മൾ സാൽവേഷനിൽ നിന്നുപോയി. ഇത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ് പറയുന്നത്. 4 നിലയിൽ നിന്നുപോയി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് പോകരുത്, 4 നിലയിൽ നിൽക്കരുത്, 4 നില നിന്ന് പൊക്കണം. അതുകൊണ്ടാണ് ഇതൊരു യാത്ര എന്ന് പറയുന്നത്. ഫിലിപ്പിലേഖനം 3:14 വായിച്ച്, ഇംഗ്ലീഷ് ബൈബിള് 13, മലയാളം ബൈബിള് 14.
ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു.
ശ്രദ്ധിച്ചേ, ഒന്ന് ഞാൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ഒന്ന് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന്. ഏതാ പിൻപിലുള്ളത്? ഇതാ താഴേക്ക്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ പിൻപിലുള്ള ലോകത്തിന് ഇനി സെക്കൻഡ് സ്ഥാനമേ ഉള്ളൂ. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളത് ലക്ഷ്യമാക്കി. എന്റെ ദൈവിക കുടുംബത്തിനാണ് പ്രയോറിറ്റി, ദൈവിക കുടുംബത്തിനാണ് പ്രയോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക കുടുംബത്തിനാണ് പ്രയോറിറ്റി. മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പക്ഷേ ഇന്ന് സത്യമറിയാത്തവരെന്താ ചെയ്യണേ? അവർ ഇതുവരെയും 33 ദൈവങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാ? മുൻപിലുള്ളതിന് വേണ്ടിയോ പിൻപിലുള്ളതിന് വേണ്ടിയോ? പിൻപിലുള്ളതിന് വേണ്ടിയാ. ഞാൻ നന്നായിട്ട് ആരാധിച്ചാൽ ഈ എന്നോട് കോപിക്കാതെ ഈ ദൈവം എനിക്ക് നന്മ തരും, അല്ലേ? ഈ ഭൂമിയിലെ നന്മ തരും. ഇവിടെ പറയുന്നത് നീ പിൻപിലുള്ളതിനെ മറക്കണം, മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കണം. പക്ഷേ ഇന്ന് സംഭവിച്ച നേരെ തലതിരിച്ച, മുൻപിലുള്ളതിനെ മറന്നു പിൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. ആരാധിച്ചുകൊണ്ടിരിക്കുക, അതല്ലേ വാസ്തവം. സത്യദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. അതെന്താണ് മുൻപിലുള്ളത്? ക്രിസ്തുയേശുവിൽ, അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ, യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുണ്ട്. യേശുവിലൂടെയാണ് നടക്കുന്നത്, ദൈവത്തിന്റെ പരമവിളിയുണ്ട്. അതാണ് 1:26. ആ വിരുദിനായി കിങ്ഡം പ്രാപിക്കാനായി, ദൈവത്തിന്റെ മക്കൾക്കേ കിങ്ഡം കിട്ടുകയുള്ളൂ, കിങ്ഡം പ്രാപിക്കാനായി ഇതാ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാലാം നില നിൽക്കാൻ പറ്റില്ല, ഇനി 5 പണിയണം, തുടർന്ന് 6 പണിയണം, അതോടെ 7 എത്തും. നിൽക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാ പറയുന്നത് ജയിക്കുന്നവനെ അവകാശമാക്കും, രക്ഷിക്കപ്പെട്ടവനെ അവകാശമാക്കും എന്നല്ല പറഞ്ഞേ, ജയിക്കുന്നവനെ അവകാശമാക്കും. ഈ സത്യം നമ്മൾ അറിയാതെ അവിടെ ചെന്നിട്ട് യേശുവേ ഞാൻ അങ്ങേ നാലാം നില കെട്ടി കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, യേശു മത്തായി 7:21 പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. ക്ലിയർ ആയിട്ട് ഇറ്റ്സ് എ പ്രിസൈസ് ഇൻഫർമേഷൻ. എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരായിട്ട് കിടക്കുന്നത്. അപ്പൊ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞപ്പോഴോ അതാ നിത്യജീവിലേക്കുള്ള സ്റ്റെപ്പാണ്, അവിടെ അവസാനിക്കരുത്. തുടർന്ന് യേശുവിനെ അനുഗമിച്ച് യേശുവിനോട് പഠിച്ച് നാം ജയം പ്രാപിക്കണം. അപ്പൊ ഇവിടെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കുന്നതിന് പകരം ഇവിടെ നേരെ നടന്നത്, ഇന്ന് സഭകളുടെ കാര്യം പറയുന്ന പ്രധാനപ്പെട്ട വളരെ തുച്ഛമായ സഭകൾ നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഓൾമോസ്റ്റ് ഓൾ അവർ മുൻപിലുള്ളതിനെ മറന്ന് പിൻപിലുള്ളത് ലക്ഷ്യമാക്കി. പിൻപിൽ മൊത്തം പിടുത്തവും എല്ലാമാണ്, അതായത് ഇവിടെ കുറവുകൾ വിഷയങ്ങൾ അത് ഇതിന്റെ പരിഹാരത്തിനായി, പിൻപിലുള്ളതിന്റെ പരിഹാരത്തിനായി മാത്രം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അവിടെ ഒതുങ്ങരുത് എന്നാണ് ഈ പറയുന്നത്. നമ്മൾ മുന്നോട്ടേക്ക് വേണം. കർത്താവ് പറഞ്ഞിട്ടില്ല ലൂക്കോസ് സുവിശേഷം ഞാൻ ചിന്തിക്കുന്നത് 9 ചിന്തിക്കുക. ഇതാ അവിടെ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ അനുഗമിക്കാം, പക്ഷെ ഒരു കാര്യം, ആദ്യം എനിക്കൊരു കാര്യം ചെയ്യണം. ഓ ലോർഡ് ഐ ലവ് യു. എനിക്കെൻ്റെ അപ്പനെ കുഴിച്ചിടണം. അപ്പൻ മരിച്ചിട്ടൊന്നുമില്ല, അതായത് അപ്പൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് അനുഗമിക്കും, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ എന്നാണ് പറഞ്ഞൊരു ഉദ്ദേശം. അപ്പോൾ യേശു ക്രിസ്തു അവനോട് നേരെ പറഞ്ഞെന്നാണെന്നറിയാമോ? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീ എന്നാ ചെയ്യണമെന്നറിയാമോ? പോയി 1:26 അറിയിക്കുക, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാൻ. എക്സാക്ട് പ്രിസൈസ് ഇൻഫർമേഷനാ. എന്നാ നീ അറിയിക്കണ്ടെന്നറിയാമോ? ദൈവരാജ്യം അറിയിക്കുക. ഓ ലോർഡ് ഐ ലവ് യു. 9:59 മുതൽ വായിച്ച് ലൂക്ക് ചാപ്റ്റർ 9:59 ഓൺവേഴ്സ്.
വേറൊരുത്തിനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞറിയ അവൻ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു.
അപ്പൊ മരിച്ച ശേഷം ഇപ്പൊ എനിക്ക് വരാനായിട്ട് സൗകര്യം ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. താഴേക്ക്
അവൻ അവനോട്,
യേശു അവനോട് തിരിച്ചു പറഞ്ഞത്,
മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച് പ്രയോറിറ്റി കണ്ടോ. ഇനി മക്കളെ, നമ്മുടെ എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരു കുടുംബമുണ്ട്, അതിനെ കാക്കണം സൂക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിനേക്കാൾ ഉത്തരവാദിത്തമാണ് ദൈവരാജ്യം അറിയിച്ച് നമ്മൾ നിത്യമായ ദൈവ കുടുംബത്തിൽ ജീവിക്കുകയും അതുവഴി ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഭൂമിയുടെ കുടുംബത്തിനെയും കൂടെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പ്രയോറിറ്റി മനസ്സിലാക്കുക. മുൻഗണന എന്താണ് ദൈവം കൊടുക്കുന്നത് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മുമ്പേ ഭൂമിയിലെ കുടുംബം അന്വേഷിക്കാനല്ല പറഞ്ഞത്, ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ ഭൂമിയിലെ കുടുംബത്തിന് എന്ത് കുടിക്കും, എന്ത് കൊടുക്കും, എന്ത് ധരിക്കും എന്നുള്ളത് നിങ്ങളെ തേടി വരും. ഇതല്ലേ ബൈബിൾ പറയുന്നത്? മത്തായി 6:33 പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം മറക്കരുത്. അപ്പോ പ്രാധാന്യം, ആദ്യത്തെ 3 നിലകൾ ഭൂമിയിലെ കുടുംബം ശ്രദ്ധിക്കുക, തുടർന്ന് മുകളിലേക്കുള്ള നില മുഴുവൻ ദൈവത്തിന്റെ കുടുംബം. അർത്ഥം കിട്ടിയോ? സപ്രേഷം വരുന്നുണ്ട് നിങ്ങളുടെ. ആദ്യത്തെ 3 നില ഭൂമിയിലെ കുടുംബം, തുടർന്ന് അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ നിലകളും ദൈവത്തിന്റെ കുടുംബം. അപ്പോ ഈ ഭൂമിയിലെ കുടുംബം ആ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് കയറുന്നില്ല എങ്കിൽ ആദ്യത്തെ മൂന്ന് നിലയോടുകൂടെ എല്ലാം തകർന്നു തരിപ്പണമാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പോൾ ഈ സത്യം കേൾക്കുമ്പോൾ ഈ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. അങ്ങനെ സത്യം നമ്മളെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ കർത്താവിന്റെ ആ വചനത്തിലേക്ക് കയറും. കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും അവൻ ജീവിക്കും. ആ ജീവിതത്തിലേക്ക് കടക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇന്നത്തെ സമയം തീർന്നതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കേൾക്കാം. ഇപ്പോൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ കണ്ണിനെ അടയ്ക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായി സ്വർഗത്തിലെ ദൈവം ക്ലിയർ ഇലിസ്ട്രേഷൻ നമുക്ക് തരുവാനായിട്ട് ഇടയായി. ആദ്യത്തെ മൂന്ന് നിലകൾ മനുഷ്യന്റെ കുടുംബം, പിന്നെയുള്ളത് ദൈവത്തിന്റെ കുടുംബം. നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരും. ഒരു ഫാമിലി ഷിഫ്റ്റിംഗ് ദൈവം നടത്തുകയാണ്. കർത്താവെ അതിലേക്കായി എന്നെ ഏൽപ്പിക്കും. അങ്ങ് തന്ന തേജസ്സുള്ള സത്യമായ ഇൻഫർമേഷനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളെ വഴി നടത്തുകയാൽ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫോർ ഗിവിംഗ് അസ് യുവർ ട്രൂത്ത്. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കും. അങ്ങാൽ അനുഗ്രഹീതരായി ഓരോരുത്തരും വെളിപ്പെടുവാൻ അങ്ങ് സഹായിച്ചാട്ടെ. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും വായിച്ചാട്ടെ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. നന്ദി അപ്പാ, നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ. പ്രിയരെ, കർത്താവ് കൂടെയുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.